Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ഗുണങ്ങൾക്കനുസരിച്ച് പറഞ്ഞാലും ബ്രാഹ്മണനും ജ്ഞാനിയുണ്ട്. എല്ലാ ബ്രാഹ്മണരും ജ്ഞാനികളല്ല, തീർച്ചയായിട്ടും ജ്ഞാനമുണ്ടെങ്കിൽ അത് സത്വത്തിൽ നിന്നായിരിക്കും. ഇവിടെ പറയുന്നു ക്ഷത്രിയൻ ജ്ഞാനിയാണ്, ജനകനെ പോലെയുള്ള ക്ഷത്രിയന്മാരും. അപ്പം ഞാനും സത്വത്തിൽ തന്നെ ഉണ്ടാകത്തുള്ളൂ. ഇപ്പം ജ്ഞാനിയാണെങ്കിൽ പിന്നെ സാത്വികനാണെന്ന് തന്നെ സ്വീകരിക്കണം. വൈശ്യൻ, തുലാധരൻ പോലെയുള്ളവരുടെ ഉദാഹരണങ്ങളുണ്ട് മഹാഭാരതത്തിൽ. മറ്റും വൈശ്യനിൽ ജ്ഞാനികളുണ്ട്, ശൂദ്രജ്ഞാനിയുണ്ട്, സൂതൻ, സൂതസംഹിത എഴുതിയ സൂതൻ ശൂദ്രനാണ്, ശൂദ്രജ്ഞാനിയാണ്. വിദുരൻ ശൂദ്രജ്ഞാനിയാണ്, അവരൊക്കെ സാത്വികന്മാരാണ്. അപ്പൊ സത്വത്തിൽ നിന്നേ ജ്ഞാനം ഉണ്ടാകത്തുള്ളൂ, അത് അല്ലെങ്കിൽ അത് അല്ല എന്ന് പറയേണ്ടി വരും. അപ്പൊ സത്വത്തിൽ നിന്നുണ്ടായ ജ്ഞാനം എവിടെയുണ്ടോ അവരെല്ലാം ഒന്നായിട്ടേ ഗണിക്കാൻ പറ്റും. അവരെ ജാത്യാഹീനെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ജാതിയിലുള്ളവർ. ഇതെന്താ അറിയാൻ വയ്യാത്ത ആളാണോ ഭാഷകാരൻ? അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല. എന്നാലും ഉള്ളിലിരിക്കുന്ന അറിയാതെ പുറത്തു വന്നു. അതാണ് ജാതിദോഹീനം രാജാനം എന്ന് ഒരു ദുർവ്യാഖ്യാനം ഇവിടെ ചെയ്തു. വിദ്യാർത്ഥിനോ വിനയേനോ ഭജത്മുഹു, അങ്ങനെയുള്ള ആ രാജാവിനെ ഇവിടെ നോക്ക. ഇവിടെ ഈ വിദ്യ സ്വീകരിക്കാൻ പോകുന്ന അവർ ബ്രാഹ്മണരായതുകൊണ്ട് അവരെ പുകഴ്ത്താൻ വേണ്ടി ഒരുപാട് വാക്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവസരം കിട്ടുന്നിടത്തെല്ലാം ഭാഷകാരൻ ഉപയോഗിച്ചിട്ടുണ്ട്, ആവർത്തിച്ചാവർത്തിച്ച്. പക്ഷേ ഗുരു ക്ഷത്രിയനായതുകൊണ്ട് നല്ല ഒരൊറ്റ വാക്ക് ഉപയോഗിച്ചിട്ടില്ല, ഉപയോഗിച്ചാണെങ്കിലോ വൃത്തികെട്ട ഒരു ഭാഷ ഹീനം. ഇനി ഇക്കാര്യത്തിൽ ആർക്ക് സംശയം ഉണ്ടാകില്ല എന്ന് വിചാരിക്കുന്നു. ഉണ്ടെങ്കിൽ ഇനിയും വരുന്നുണ്ട്, അവിടെ തീരും. തഥാ അന്യേർ വിദ്യു ഉപാധി സുഭിർ ഭവിതവ്യം പറയുന്നതുകൊണ്ട് വിദ്യയെ സ്വീകരിക്കേണ്ടവർ എപ്പോഴും വിനയത്തോടുകൂടി തന്നെ പോകണം ഗുരുവിന്റെ സമീപത്തിൽ. തേബ്യശ്ച അദാ വിദ്യാം അനുപനീയ ഏവ ഉപനയനം അകൃത്വ ഏവ താൻ. അവർക്ക് വിദ്യ നൽകി. എങ്ങനെ? അനുപനീയ ഏവ ഉപനയനം അകൃത്വ ഏവ. ഇതും ശങ്കരാചാര്യരുടെ ജാതിവാദത്തിന് എതിരായ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇത് വേദാധികാര നിരൂപണത്തിൽ ചട്ടമ്പിസ്വാമി ഈ വിഷയം പ്രത്യേകം കാണിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ശങ്കരാചാര്യരുടെ ജാതിവാദത്തിന്റെ ഏറ്റവും ബേസ് എന്താണ്? കാരണം ഉപനയനം ത്രൈവർണികർക്കേ വിധിച്ചിട്ടുള്ളൂ. വേദത്തിലൂടെയുള്ള ബ്രഹ്മവിദ്യ ഉപനയനം ചെയ്തവന് മാത്രമേ പാടുള്ളൂ, അല്ലെങ്കിൽ ഞാനും മറ്റും പുരാണത്തിലൂടെ മറ്റും ഒക്കെ നേടാം. ജ്ഞാനത്തെ നിഷേധിക്കുന്നു. വേദത്തിലൂടെയുള്ള ജ്ഞാനം ഉപനയനത്തിലൂടെ പാടുള്ളൂ എന്നാണ്. വേദനല്ലെങ്കിൽ പാടില്ല. ഇവിടെ പറയുന്നു ഗുരു ഉപനയനം ചെയ്യാതെ തന്നെ കൊടുത്തു. എന്തുകൊണ്ട്? അവർ യോഗ്യന്മാരായിരുന്നു. മഹാശാല മഹാശ്രോത്രിയാഹ എന്നെല്ലാം പറയുന്നു. യോഗ്യന്മാരാണെങ്കിൽ ഉപനയനത്തിന്റെ ആവശ്യമില്ല. അപ്പോ പറയും ശ്രോത്രിയന്മാരല്ലേ അവര് മുമ്പ് വേദാധ്യയനം ചെയ്തിരിക്കും, വേദാധ്യയനം ചെയ്യുന്നതിന് മുമ്പ് ഉപനയനം ചെയ്തിരിക്കും, അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ പറഞ്ഞത്. കാരണം ഇവിടെ പറയുന്നത് എന്താണ്? അനുപനീയ ഏവ ഏവകാരം പ്രയോഗിച്ചിരിക്കുന്നു. ഉപനയനം കൂടാതെ തന്നെ ആ അപ്പൊ അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഉപനയനത്തോടു കൂടിയേ ബ്രഹ്മവിദ്യ ഉപദേശിക്കാവൂ, അങ്ങനെ ഉണ്ടായിരുന്നു. ആ ഒരു ഭാഗത്തെ പിടിച്ചുകൊണ്ടാണ് ശങ്കരാചാര്യ പറയുന്നത്. ആരാണ് വൈദികമായ ജ്ഞാനത്തിന് അധികാരി എന്നെല്ലാം നിർണ്ണയിക്കുന്നത്? അവിടെ പറയുന്ന ഇവിടെ യോഗ്യത മതി. ശരിയായ യോഗ്യനാണെങ്കിൽ പിന്നെ ഉപനയനം ആവശ്യമില്ല. മുമ്പ് ഉപനയനം ചെയ്തിട്ടുള്ളവരാണ് എങ്കിൽ പിന്നെ ഇവിടെ ഉപനയിക്കാതെ എന്ന് പറയേണ്ട കാര്യമില്ല. ആ ഒരു വിഷയം ചർച്ച ചെയ്യേണ്ട കാര്യമേ ഇല്ല. മുമ്പ് ഉപനയിച്ചു, അതുകൊണ്ട് ഉപനയനം ചെയ്യുന്നില്ല എന്നും പറയുന്നു. അപ്പൊ വിദ്യയെ സംബന്ധിച്ചിടത്തോളം ഉപനയനം ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. പറയുന്നവൻ യോഗ്യനാണെങ്കിൽ ഉപനയനത്തിന്റെ ആവശ്യമില്ല, ഉപനയിക്കാതെ തന്നെ അനുപനീയേവ ഉപനയനം അകൃത്വായ, അങ്ങനെയാണ് വ്യാഖ്യാനിക്കും. ചെയ്യാതെ തന്നെ അവർക്ക് ഉപദേശിച്ചു. ഇതിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ അവശുദ്രാധികരണം മുഴുവൻ അസംബന്ധമായി തീരും. കാരണം അവിടെ ഈ ഉപനയനമാണ് മുഖ്യ ആയുധം. അതില്ലാതെ ബ്രഹ്മവിദ്യക്ക് അധികാരിയല്ലെന്നാ പറയുന്നു. ഇവിടെ ശ്രുതി എന്ന് പറയുന്നു അത് ആവശ്യമില്ല, യോഗ്യനായിരിക്കണം. യഥാ യോഗ്യഭ്യോ വിദ്യാം അതാത്, അതാണ് പറയുന്നത്. യോഗ്യന്മാരായതുകൊണ്ട് അവർക്ക് വിദ്യ കൊടുക്കും. ഉപനയനം ചെയ്തോ ഇല്ലയോ എന്ന് നോക്കിയിട്ടല്ല, യോഗ്യനാണെങ്കിൽ അത് നൽകാം. അപ്പൊ അവന്റെ ജാതി നോക്കേണ്ട കാര്യമില്ല, വർണ്ണം നോക്കേണ്ട കാര്യമില്ല, യോഗ്യത നോക്കണം. സത്പാത്രത്തിന് വിദ്യ നൽകാവൂന്നൊക്കെ പറയുന്ന എന്താണ് സത്പാത്രം എന്ന് വെച്ചാൽ? അവൻ ജനിച്ച ഗോത്രമോ ജാതിയോ ഒന്നുമല്ല, അവൻ യോഗ്യനാണോ? ഇവിടെ ഭാഷകാരനാതെ പറയുന്നു യോഗ്യഭ്യോ. സത്യം ചിലപ്പോൾ അറിയാതെ പുറത്തു വരും. യോഗ്യന്മാർക്ക് വിദ്യ കൊടുത്തു, അതിന് അവിടെ ഉപനയനത്തിനൊന്നും ആവശ്യമില്ല. പിന്നെ സാധാരണ വിദ്യ തുടങ്ങുമ്പോൾ ഉപനയനവും മറ്റും ചെയ്യുന്നത് അതൊരു ആചാരം എന്നുള്ള നിലയ്ക്ക് വിദ്യക്ക് പ്രാരംഭം കുറിക്കുന്നതിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നു. പക്ഷെ ആത്മവിദ്യക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, യോഗ്യത മാത്രം മതി. തഥാ അന്യനാമി വിദ്യ ദാതവ്യ, ഇവിടെ പറയുന്നു. അതുകൊണ്ട് മറ്റുള്ളവരും വിദ്യ ഇങ്ങനെ കൊടുക്കണം യോഗ്യന്മാർക്ക്. ഇവിടെ യോഗ്യത മാത്രമേ പറയുന്നു, അവന്റെ കുലവും ഗോത്രവും നോക്കണമെന്നൊന്നും പറയുന്നില്ല ആത്മവിദ്യക്ക്. വിദ്യാഖ്യായിക അർത്ഥം പക്ഷെ ഇതിന് നേരെ വിരുദ്ധമാണ് അവിടെ പറയുന്നത്. അപശൂദ്രാധികനത്തിൽ പറയുന്നത് ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു? കാരണം ഇവിടെ ശ്രുതി പറഞ്ഞിരിക്കുന്നതിനെ മറിച്ച് വ്യാഖ്യാനിക്കാൻ ഒക്കത്തില്ല. ഏവ ശബ്ദം പ്രയോഗിക്കുന്നുണ്ട്, അന്ന് തനിയ ഏവ ഉപനയനം ചെയ്യാതെ തന്നെ. ഈ ശ്രുതി എന്ന് പറയുന്നത് മനുഷ്യരുണ്ടാക്കിയാണ്, ഋഷിമാരുണ്ടാക്കിയതാണ്. അപ്പോൾ അന്ന് നിലവിലിരിക്കുന്ന ആചാരങ്ങളും സമ്പ്രദായങ്ങളും അതിൻ്റെയൊക്കെ സ്വാധീനവും അതിനെല്ലാം കുറിച്ചുള്ള വിമർശനങ്ങളും എല്ലാം അതിലും വരും. അതുകൊണ്ട് അതിന് പ്രത്യേകം ഇവിടെ എടുത്തു പറയുകയാണ്. ഏത് വൈശ്വാനരുടെ വിജ്ഞാനം ഉവാച്ചേതി ഭക്ഷ്യമാണ് എന്ന സംബന്ധം എന്നിങ്ങനെ ഉവാച്ച ഉപദേശിക്കാൻ ആരംഭിച്ചു. ഇനി പറയുന്നത് വൈശ്വാനൊരു ഉപാസനയാണ് എൻ്റെ താല്പര്യം. ഇതാ ശിഷ്യന്മാരെല്ലാം എന്താണ്, ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ പൃഥ്വിയെ വൈശ്വാനനായിട്ട് ഉപദേശിച്ചു. അപ്പോൾ ഇവിടെ കൈകയെന്ന് പറയും അത് ശരിയല്ല, നീ ആ വൈശ്വാനനായിട്ട് ഉപദേശിച്ച ആ പൃഥ്വി ഉണ്ടല്ലോ അത് ഈ വൈശ്വാനന്റെ വെറും പാദം മാത്രമാണ്, ഭൂമി പാദമാണ്. നീ ആ പാദത്തെ ഇങ്ങനെ ഉപാസിച്ചിടുന്നാൽ അങ്ങനെ ഒരു മുടന്തനായി പോകും എന്ന് പറഞ്ഞാൽ വിദ്യ അങ്ങനെ പൂർണ്ണമാകത്തില്ല, വിദ്യയിൽ മുടന്തനാകുന്ന ഓരോന്നും പറയും. തല ഉപാസിക്കുന്നവൻ ഈ ലോകത്ത് ഉപാസിച്ചാൽ അതിനെ തല പൊട്ടിത്തെറിച്ചു, അപൂർണത അതിനു വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. വിദ്യ പൂർണ്ണമായി സ്വീകരിച്ചില്ലെങ്കിൽ അതിൽ വരുന്ന ന്യൂനതകളെ പറയാൻ വേണ്ടിയിട്ടാണ്. തല പോവും, നിന്റെ വയറ് പിളർന്നു പോവും, നീ മുടന്തനായി പോവും, നിന്റെ കൈ ഇല്ലാതായി പോവും. അപ്പൊ വിദ്യ പൂർണ്ണമായി അതിനെ ഭാഗികമായി സ്വീകരിക്കാൻ പാടില്ല. അപ്പോൾ വിദ്യയ്ക്ക് സഹായകമായി വരുന്ന ഗുണങ്ങൾ, ശ്രദ്ധ തുടങ്ങിയ കാര്യങ്ങൾ അതും പൂർണ്ണമായിരിക്കണം, അതിനൊന്നും ന്യൂനത വരാൻ പാടില്ല. അത് വന്നതുകൊണ്ടാണ് അവിദ്യയെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയാതിരുന്നത്. വേദം അധ്യയനം ചെയ്യുന്നവർക്ക് തന്നെ അതിനെക്കുറിച്ചുള്ള ജ്ഞാനം ഭാഗികമായിട്ടായിരിക്കും ഉണ്ടാകുന്നത്, പൂർണ്ണമായിട്ടുണ്ടാകണമെന്നില്ല. വേദത്തിൽ അതുണ്ടെങ്കിലും അധ്യേതാവിന് ആ ജ്ഞാനം ഉണ്ടാകുന്നില്ല. അപൂർണമായ അറിവ് അനുഷ്ഠാനം അത് പൂർണ്ണത കൊടുക്കത്തില്ല, മറിച്ച് ദോഷമുണ്ടാകും. ആ ദോഷങ്ങളെ ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അത് കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. നീ അതിൻ്റെ പൂർണ്ണമായി ഉൾക്കൊള്ളണം. വേദത്തിൻ്റെ ശരിയായ താല്പര്യം നീ മനസ്സിലാക്കിയിട്ടില്ല. വേദത്തെ അധ്യയനം ചെയ്തെങ്കിലും അല്ലെങ്കിൽ അതിൽ ദോഷം വരും. ആ ദോഷങ്ങളെയാണ് പറയുന്നത്. അല്ലാതെ തലപൊട്ടിത്തെറിക്കും മുടന്തനാകും എന്നുള്ള വാച്യാർത്ഥത്തിലല്ല ഇനി വരുന്ന ഭാഗങ്ങളിൽ പറയുന്നു. അടുത്ത് കൈകയിൽ ഓരോരുത്തരോടും ചോദിക്കുന്നു. ഔപമന്യവ കം ത്വം ആത്മാനം ഉപാസയതി ദൈവമേവ ഭഗവോ രാജന്നിധി ഹോ വാച്ച ഏഷ വൈ സുതേജ ആത്മാ വൈശ്വാനരോ യം ത്വം ആത്മാനുപാസേ തസ്മാത് തവസുതം പ്രസുതം ആസുതം കുലേ ദൃശ്യത്തെ അത്യന്നം വശ്യസി പ്രിയമത്യന്നം വശ്യസി പ്രിയം ഭവതി അസ്യ ബ്രഹ്മവർച്ചസം കുലേ യേദം ഏവം ആത്മാനം വൈശ്വാനരം ഉപാസ്ഥേ മൂർധാ ത്വേഷ ആത്മന ഇതി ഹോവാച മൂർധാ തേ വ്യപദിഷ്യൻ യന്മാം ആഗമിഷ്യതി അധോവാച സത്യജ്ഞം പൗരുഷ്യം പ്രാചീനയോഗ്യ കം ത്വം ആത്മാനം ഉപാസയതി ആദിത്യമേവ ഭഗവോ രാജന്നിധി ഹോവാച ഏഷ വൈ വിശ്വരൂപ ആത്മാ വൈശ്വാനരോ യം ത്വം ആത്മാനം ഉപാസേ തസ്മാത് തവ ബഹുവിശ്വരൂപം കുലേ ദൃശ്യത്തെ പ്രവൃത്തോ അശ്വതരീരഥോ ദാസീ നിഷ്കോ അത്യന്നം പശ്യസി പ്രിയം അത്യന്നം പശ്യതി പ്രിയം ഭവതി അസ്യ ബ്രഹ്മവർജസം കുലേ യ ഏദം ഏവം ആത്മാനം വൈശ്വാനരം ഉപാസ്ഥേ ചുഷ്ട്വാത്മന ഇതി ഹോവാച അന്ധോ അഭവിഷ്യോ യന്മാം ന ആഗമിഷ്യ ഇതി അതഃ ഹോവാച ഇന്ദ്രദ്യുമ്നം ഭാല്ലവേയം വൈയാഘ്രപദ്യ കം തം ആത്മാനം ഉപാസയതി വായുമേവ ഭഗവോ രാജന്നിധി ഹോവാച ഏഷ വൈ പൃഥക് വത്മാ ആത്മാ വൈശ്വാനരോ യം തം ആത്മാനം ഉപാസേ തസ്മാത് ത്വം പൃഥക് ബലയ ആയന്തി പൃഥക് ഗ്രഥശ്രേണയോ അനിയന്തി അത്യന്നം പശ്യസി പ്രിയം അത്യന്നം പശ്യതി പ്രിയം ഭവതി ബ്രഹ്മവർചസം പുലേയ ഏദം ഏവം ആത്മാനം വൈശ്വാനരം ഉപാസ്ഥേ പ്രാണസ്യേഷാത്മനൈതി ഹോവാച പ്രാണസ്ത ഉദക്രമിഷ്യൻ യത്മാം ന ആഗമിഷ്യതി അതഹോവാച ജനം ശർക്കരാക്ഷ കം തം ആത്മാനം ഉപാസയതി ആകാശമേവ ഭഗവോ രാജന്നിധി ഹോവാച ഏഷ വൈ ബഹുള ആത്മാ വൈശ്വാനരോ യം ത്വം ആത്മാനമുപാസ്തേ തസ്മാത് ത്വം ബഹുളോസി പ്രജയാ ച ധനേന ച അത്യന്നം പശ്യസി പ്രിയം അത്യന്നം പശ്യതി പ്രിയം ഭവതി അസ്യ ബ്രഹ്മവർജസം കുലേ ഏതമേവം ആത്മാനം വൈശ്വാനരമുപാസ്തേ സന്ദേഹസ്ത്വേഷ ആത്മനൈതി ഹോവാച സന്ദേഹസ്തെ വിസീജിയൻ യത്മാം ആഗമിഷ്യൈതി അതഹോവാച ബുടിലം ആശ്വതരാശ്യം വയ്യാഗ്രപദ്യ കന്തം ആത്മാനോപാസയിതി അപ ഏവ ഭഗവോ രാജന്യതി ഹോവാച ഏഷ വൈ തൈരാത്മാ വൈശ്വാനരോ യം തം ആത്മാനോപാസേ തസ്മാത് തം രയിമാൻ പുഷ്ടിമാനസി അത്യന്നം പശ്യസി പ്രിയം അത്യന്നം പശ്യതി പ്രിയം ഭവതി അസ്യ ബ്രഹ്മവർജസംകുലേ ഏതമേവം ആത്മാനം വൈശ്വാനരം ഉപാസ്തേ ബസ്തിസ്തേഷ ആത്മനൈതി ഹോവാച ബസ്തിസ്തേ ബ്യഭേ യത്മാം ന ആഗമിഷീതി അതഹോവാച ഉദ്ദാലകമാരുണിം ബോധമാ കം തം ആത്മാനോപാസയിതി പൃഥിവീമേവ ഭഗവോ രാജന്യതി ഹോവാച ഏഷ വൈ പ്രതിഷ്ഠ ആത്മാ വൈശ്വാനരോയം തം ആത്മാനോപാസേ തസ്മാത് പ്രതിഷ്ഠിതോസി പ്രജയാച പശുഭിഷ്ഠ അത്യന്നം പശ്യസി പ്രിയം അത്യന്നം പശ്യതി പ്രിയം ഭവതി അസ്യ ബ്രഹ്മവർചസംകുലേ ഗയേദം ഏവം ആത്മാനം വൈശ്വാനരൂപാസ്തേ പാദൌ ത്യേതത് ഏതാവൻ മന ഇതി ഹോവാച പാദൌ തേ വ്യംളാസ്യേതാം യന്മാം ആഗമിഷ്യൈതി താൻ ഹോവാച ഏതേവൈ ഖലു യൂയം പൃഥഗിവം ആത്മാനം വൈശ്വാനരം വിദ്വാൻ സോ അന്നമത്ഥ യസ്ത്വേദം ഏവം പ്രാദേശമാത്രം അഭിവിമാനം ആത്മാനം വൈശ്വാനരുപാസ്തേ തസർവേഷു ലോകേഷു സർവേഷു ഭൂതേഷു സർവേഷു ആത്മസു അന്നമത്തി തസ്യ ഹവാ ഏതസ്യ ആത്മനോ വൈശ്വാനരസ്യ മൂർധേവത്തു തേജ ചക്ഷുർവിശ്വരൂപഃ പ്രാണഃ പൃഥക് പദ്മാ ആത്മാ സന്ദേഹോ ബഹുളോ വസ്തി ദൈവരൈഃ പൃഥിവ്യേവ പാദൌ ഉരേവ വേദർ ലോമാനി ബർഹിഃ ഹൃദയം ഗർഭവത്യോ മനോ അന്വാഹാരി വചന ആസ്യം ആഹവനീയഃ തദ് യദ് ഭക്തം പ്രഥമമാഗച്ഛേ തദ് ഹോമീയം തയാം പ്രഥമം ആഹൂതിം ജുഹുയാ താം ജുഹുയാൻ പ്രാണായ സ്വാഹേതി പ്രാണസ്തൃപ്യതി പ്രാണേസ്തൃപ്യതി ചക്ഷുസ്തൃപ്യതി ചക്ഷുഷി തൃപ്യതി ആദിത്യസ്തൃപ്യതി ആദിത്യേ തൃപ്യതി ജ്യൗസ്തൃപ്യതി ദവിസ്തൃപ്യന്ത്യാം യത്കിഞ്ച ദൗശ്ച ആദിത്യശ്ച അതിതിഷ്ഠതഃ തത്തൃപ്യതി തസ്യാനുതൃപ്തിം തൃപ്യതി പ്രജയാ പശുവിർ അന്നാദ്യേന തേജസാ ബ്രഹ്മവർത്തസേനേതി അഥ യാം ദ്വിതീയാം ജുഹുയാം താം ജുഹുയാം വ്യാനായ സ്വാഹേതി വ്യാനസ്തൃപ്യതി വ്യാനേ തൃപ്യതി ശ്രോത്രം തൃപ്യതി ശ്രോത്രേ തൃപ്യതി ചന്ദ്രമാസ്തൃപ്യതി ചന്ദ്രമസി തൃപ്യതി ദിശസ്തൃപ്യന്തി ദിക്ഷുതൃപ്യന്തീഷോ യത്കിഞ്ച ദിശസ്ത ചന്ദ്രമാസ്യതിതിഷ്ഠന്തി തത്തൃപ്യതി തസ്യാനുതൃപ്തിം തൃപ്യതി പ്രജയാ പശുപുരന്നാദ്യേന തേജസാ ബ്രഹ്മവർജസേനേതി അഥയാം തൃതീയാം ജുഹുയാം താം ജുഹുയാം അപാനായ സ്വഹേതി അപാനസ്തൃപ്യതി അപാനേ തൃപ്യതി വാക്തൃപ്യതി വാചിതൃപ്യന്ത്യാം അഗ്നിതൃപ്യന്തി അഗ്നോ തൃപ്യതി പൃഥിവീ തൃപ്യതി പൃഥിവ്യാം തൃപ്യന്താം യത്കിഞ്ച പൃഥിവീ ച അഗ്നിശ്ച അതിതിഷ്ഠതഃ തൃപ്യതി തസ്യാനതൃപ്തിം തൃപ്യതി പ്രജയാ പശുവിർന്നാദ്യേന തേജസാ ബ്രഹ്മവർച്ചസേനേതി അഥ യാം ചതുർത്ഥീം ജുഹുയാൻ താം ജുഹുയാൻ സമാനായ സ്വാഹേതി സമാനസ്തൃപ്യതി സമാനേ തൃപ്യതി മനസ്തൃപ്യതി മനസ്സി തൃപ്യതി പർജന്യസ്തൃപ്യതി പർജന്യേ തൃപ്യതി വിദ്യുത് തൃപ്യതി വിദ്യുത് തൃപ്യന്ത്യാം യത്കിഞ്ച വിദ്യുച്ച പർജന്യശ്ചാതിഷ്ഠതഃ തൃപ്യതി തസ്യാനതൃപ്തിം തൃപ്യതി പ്രജയാ പശുകേർവന്നാദ്യേന തേജസാ ബ്രഹ്മവർച്ചസേനേതി അഥ യാം പഞ്ചമീ ജുഹുയാൻ താം ജുഹുയാൻ ഉദാനായ സ്വാഹേതി ഉദാനസ്തൃപ്യതി ഉദാനേ തൃപ്യതി ത്വക് തൃപ്യതി ത്വജി തൃപ്യന്ത്യാം വായു തൃപ്യതി വായോ തൃപ്യതി ആകാശസ്തൃപ്യതി ആകാശേ തൃപ്യതി യത്കിഞ്ച വായുശ്ച ആകാശ്ച അതിതിഷ്ഠതഃ തത്തൃപ്യതി തസ്യാനതൃപ്തിം തൃപ്യതി പ്രജയാ പശുഭിർ അന്നാദ്യേന തേജസാ ബ്രഹ്മവർച്ചസേനേതി സയ ഇദം അവിദ്വാൻ അഗ്നിഹോത്രം ജുഹോതി യഥാ അംഗാരാൻ അപോഹ്യ ഭസ്മനി ജുഹുയാൻ താദൃക്തസ്യാൻ അഥ ഏത ദൈവം വിദ്വാൻ അഗ്നിഹോത്രം ജുഹോതി തസ്യ സർവേഷു ലോകേഷു സർവേഷു ഭൂതേഷു സർവേഷു ആത്മസു ഹൃതം ഭവതി തദ്യഥാ വിഷയികാതൂലം അഗ്നോ ക്രോധം പ്രദൂയേത ഏവം ഹാസ്യ സർവേ പാത്മാനഃ പ്രദൂയന്തേ യ ഏത ദൈവം വിദ്വാൻ അഗ്നിഹോത്രം ജുഹോതി. ഇതാണ് ഭാഷകാരൻ പ്രമാണമായിട്ട് പറയുന്നത്. ൂനമഗ്നിക്രോധം പ്രതുയേതേ പുല്ലിന്റെ തുമ്പ് അത് അഗ്നിയിലേക്ക് കാണിച്ചാൽ അതെങ്ങനെയാണോ കത്തിച്ചാമ്പലാകുന്നു, അതുപോലെ സർവേ പാത്മാന പ്രതുയന്തേ. എങ്ങനെ ഏതത് ഏകം വിദ്വാൻ അഗ്നിഹോത്രം ജുഹോതി. ഇവിടെ അഗ്നിഹോത്രവുമായി ബന്ധപ്പെട്ട ഉപാസനയെ പറഞ്ഞു, അഗ്നിഹോത്രത്തിന്റെ ആഹുതികളെ കുറിച്ചാണ് പറഞ്ഞത്. അവിടെ ഏവം വിദ്വാൻ ഈ ഭാവനയോടുകൂടി, ഇവിടെ പറയുന്ന ഉപാസനയോടുകൂടി കർമ്മം ചെയ്തു കഴിഞ്ഞു. പണ്ട് ഉപാസനയോടുകൂടി ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം പാപനാശമാണ്, അതുകൊണ്ടാണ് അവർ സൂര്യലോകത്തിൽ എത്തിച്ചേരുന്നത് എന്നുള്ളതിനുള്ള പ്രമാണമായിട്ട് ഈ മന്ത്രമാണ് ഭാഷകാരൻ പറയുന്നത്. തസ്മാത് ഹേമം മീൻ യദ്യപി ചണ്ടാലായ ഉച്ഛിഷ്ടം പ്രയസേ ആത്മനി ഹേവാസ്യ തത് വൈശ്വാനരെ ഹൃദം സ്യാതിരി തദ്ദേശ ശ്ലോക. ഇതാണ് ഗീതയിൽ പറയുന്നത്. എന്താണ് അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത. അന്നം വൈശ്വാനരന് സമർപ്പിക്കുന്നതാണ്. പചാമ്യന്നം ചതുർവിധം, അത് ഇതിൽ നിന്ന് വരുന്ന ആശയമാണ്. എന്താണ് പറയുന്നത്? ഉപാസകൻ ഉച്ഛിഷ്ടം ഭക്ഷണത്തിന്റെ അവശിഷ്ടം അത് ചണ്ടാളന് സമർപ്പിക്കുകയാണെങ്കിൽ, പറഞ്ഞല്ലോ ഏറ്റവും നീചമായ ആചരണത്തിൽ ജീവിക്കുന്ന ഒരുവന് മൃഗത്തെക്കാൾ മോശമായ അധർമ്മത്തെ ആചരിക്കുന്ന ഒരുവന് ആ ഭക്ഷണത്തെ നൽകിയാലും അത് വൈശ്വാനരെ ഹൃദം സ്യാ, അത് വൈശ്വാനരിൽ അർപ്പിക്കുന്നതാണ്. അത് എത്തിച്ചേരുന്നത് വൈശ്വാനരനിലാണ് എന്ന് പറഞ്ഞാൽ അവന്റെ ഭാവനയിൽ അവന്റെ സമർപ്പണം സർവവും വൈശ്വാനരനാണ്. അതില് സത്കർമ്മം ദുഷ്കർമ്മം സത്പാത്രം ദുഷ്പാർത്ഥം അങ്ങനെയൊന്നും വേർതിരിക്കാൻ കഴിയത്തില്ല. അവന്റെ പ്രവൃത്തിയുടെ ഫലം അവനെ ബാധിക്കുന്നില്ല. അവന്റെ പ്രവൃത്തിയുടെ ഫലം അവന്റെ പാപങ്ങളെ നശിപ്പിക്കുന്നു. അവന് ഉത്തരായണ മാർഗത്തിലൂടെ അത് നയിക്കുന്നു. ആ ഉപാസനയാണ് ഗീതയിൽ സൂചിപ്പിക്കുന്നത്. യഥായ ക്ഷുതിത ബാല മാതരം പരിപാസത്തെ ഏവം സർവാണി ഭൂതാനി അഗ്നിഹോത്ര ഉപാസത്തെ ഇതി അഗ്നിഹോത്രം ഉപാസത്തെ ഇതി പറയുന്നു. ലോകത്തിൽ തന്നെ കാണാം, വിശന്ന കുഞ്ഞ് അമ്മയെ ആശ്രയിക്കുന്നു ആഹാരത്തിന് വേണ്ടി. എപ്പോഴാണ് അമ്മ ആഹാരം തരുന്നത് എന്ന പ്രതീക്ഷയോടുകൂടി അമ്മയെ ആശ്രയിക്കുന്നു. അതുപോലെ പറയുന്നു.